السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، إليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം നിലധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച റിസാല ഉസൂലു സുന്ന എന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ ആദർശങ്ങളെ സംബന്ധിച്ചാണ്, ഉസൂലുകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പറഞ്ഞു വന്നത്, ഖദറിനെ സംബന്ധിച്ചുള്ള വിശ്വാസം അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈമാനിന്റെ റുക്നുകളിൽ ആറെണ്ണം, അതിൽ ആറാമത്തേത് അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും അള്ളാഹുവിന്റെ ഖദറിൽ വിശ്വസിക്കലാണ്. വത്തസ്ദീഖു ബിൽ അഹാദീസ് ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ സത്യപ്പെടുത്തലുമാണ്. വൽ ഈമാനു ബിഹാ, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ വിശ്വസിക്കുകയും ചെയ്യണം. ലാ യുഖാലു, ചോദിക്കരുത്, ലിമ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അല്ലെങ്കിൽ മറ്റ് ഹദീസുകൾ ആയത്തുകൾ, ആ ഹദീസുകൾ കേൾക്കുന്ന സന്ദർഭത്തിൽ ലിമ എന്ന് ചോദിക്കരുത്. എന്തുകൊണ്ട്? വല, ചോദിക്കാനും പാടില്ല. കൈഫ്, എങ്ങനെ, അത് രണ്ടും പാടില്ല. അത് വിശദമായി മുമ്പുള്ള ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്നമാ ഹുവ അത്തസ്ദീഖ്, പിന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളോട് ഒരു മുസ്ലിം സ്വീകരിക്കേണ്ട സമീപനം അത്തസ്ദീഖ്. ആ വിഷയത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളെയും സത്യപ്പെടുത്തൽ മാത്രമാണ് അവൻ ചെയ്യേണ്ടത്. വൽ ഈമാനു ബിഹാ, അതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയാണ് ചെയ്യേണ്ടത്. വമല്ലം യഅരിഫ്, ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, ഒരാൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ, തഫ്സീർ അൽ ഹദീസി, ഒരു ഹദീസിന്റെ തഫ്സീർ, വ്യാഖ്യാനം, വിശദീകരണം, തഫ്സീർ ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, വയബുലുഹു അഖ്ലഹു, അവന്റെ ബുദ്ധിക്കതിനെ പ്രാപിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഹദീസ് അതിന്റെ ആശയം അവന് മനസ്സിലായില്ല, അവന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഫഖദ് കുഫിയ ദാലിക, അവനത് മതിയാകുന്നതാണ്. വഅഹ്കിമ ലഹു, അതിന്റെ വിധി അവൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഫഅലൈഹി അൽ ഈമാനു ബിഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ വിശ്വസിക്കുക എന്നത് അവന് നിർബന്ധമാണ്. വത്തസ്ലീമു ലഹു, എന്താണോ ആ ഹദീസിൽ പറഞ്ഞത് അതിന് പൂർണമായും തസ്ലീം നടത്തുക എന്നത് അവന് നിർബന്ധമാണ്. എന്താ തസ്ലീം? ഉൾപ്പെടുക. തൊട്ടു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ അത് വിശദീകരിച്ചു. ചില ആയത്തുകൾ, ചില ഹദീസുകൾ, അതിന്റെ അർത്ഥവും ആശയം നമ്മുടെ ബുദ്ധിക്കത് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. എത്ര ചിന്തിച്ചാലും ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിച്ചോളന്നില്ല. അങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ ഹദീസുകളിൽ നിന്ന് പറഞ്ഞു, ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഉദ്ധരിച്ചു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ സംഭവം എങ്ങനെ നോക്കിയാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ ഹദീസിന്റെ ആശയം ഫിറ്റാവില്ല. പക്ഷെ അവർ ആ ഹദീസ് അനുസരിച്ച് അമല് ചെയ്തു, അതനുസരിച്ച് ആ ഹദീസിനെ അവര് വിശ്വസിച്ചു. അതാണ് എന്ത്? ഈമാനും തസ്ലീമും തസ്ദീഖും. ഉമ്മു സലമ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും എന്താണ്, എങ്ങനെ ചിന്തിച്ചാലും അതൊരിക്കലും പ്രായോഗികമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്. പക്ഷെ അവരെന്ത് ചെയ്തു? തസ്ദീഖ് നടത്തി. അതാ പറഞ്ഞ തസ്ദീഖ് നടത്തി, അതെന്താക്കി? അത് തസ്ലീം നടത്തി. രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞത് ഹുദൈബിയ സന്ധി നടന്ന ആ സംഭവത്തിലുണ്ടായ ചില കരാറുകൾ. അത് നമ്മുടെ ബുദ്ധിക്കുന്നല്ല, ഓരൊറ്റ മനുഷ്യന്റെ ബുദ്ധിക്കും യോജിക്കുന്ന കാര്യങ്ങളല്ല അതിൽ സംഭവിച്ചത്, ആണ് നടന്നത്. ഉമർ റളിയല്ലാഹു വാളൂരി ചില ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കൾ അള്ളാഹിന്റെ റസൂലല്ലേ എന്ന് പോലും ചോദിച്ചു, ചോദ്യം ചെയ്തു. കാരണം എങ്ങനെ നോക്കിയാലും അതെന്തല്ല, ആ തീരുമാനങ്ങൾ ഒരിക്കലും ഒരാൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തീരുമാനങ്ങളല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഇത് അള്ളാന്റെ തീരുമാനം ഇങ്ങനെയാണ്, എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഈമാനും തസ്ദീഖും തസ്ലീമും. അത് നമ്മൾ വിശദീകരിച്ചു. ഇനി അതിൽ മനസ്സിലാക്കേണ്ട ഒരു രണ്ട് സംഭവങ്ങൾ ഈ വിഷയത്തില്. കാരണം ഇത് പ്രത്യേകിച്ചും പറയാനുള്ള കാരണം, നമ്മൾ വളരെ വിശദമായിട്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ഉദാഹരണങ്ങളും കാര്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട്. അതിന്റെ പിന്നെ വിശദീകരണം ആവശ്യമുള്ളവർ കഴിഞ്ഞ ക്ലാസ്സിലേക്ക് മടങ്ങണം. ചില ഹദീസുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, അങ്ങനെ ഒരുപാട് ഹദീസുകളെ നിഷേധിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ചില ഹദീസുകളൊക്കെ സയൻസ് ഒന്നും കണ്ടുപിടിക്കാത്ത ഹദീസുകളുണ്ട്. ഖുറാന്റെ ചില ആയത്തുകൾ തന്നെ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അതേപോലെ തന്നെ മറ്റു ചില ഹദീസുകൾ, നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു, ജിന്നുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ചില ഹദീസുകൾ, അതേപോലെ തന്നെ വേറെ ചില ഹദീസുകൾ, പ്രപഞ്ചത്തിന്റെ സെട്ടിപ്പ്, അതേപോലെ തന്നെ ഒരു ഈച്ച പാനീയത്തിൽ വീണാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഹദീസുകൾ നമ്മൾ അതിന്റെ ഉദാഹരണങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹദീസൊക്കെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നുണ്ടോ അല്ല നോക്കിയിട്ടല്ല സ്വീകരിക്കേണ്ടി. കാരണം ചിലത് നമ്മുടെ ബുദ്ധിക്ക് അത് തിരിഞ്ഞോളന്നല്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ ഹജ്ജ്, ഉംറ, അതിന്റെ ചില കർമ്മങ്ങൾ, തവാഫ്, കല്ലേറ്, മുടികളയല്, ഓടല്, അന്നൊരു മനുഷ്യന്റെ ബുദ്ധിക്കത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളന്നല്ല. ചില സംഗതികൾ അങ്ങനെയുണ്ട്. പക്ഷെ അവിടെയൊക്കെ ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തന്നു, അഹ്ലു സുന്നത്തിന്റെ നിലപാടെന്താ? ആ, അതെന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അല്ലെങ്കിൽ അത് സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് യുക്തിക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഹദീസിനെ തട്ടലല്ല. അവൾ പറഞ്ഞല്ലേ, പ്രബോധനക്കാരൻ എഴുതി വെച്ചത് പൊട്ടൻ കഥ എന്നാണ് ആ ഹദീസിനെ പറ്റി എഴുതി വെച്ചത്. നമ്മൾ ഹദീസ് ഏതാന്നുള്ളത് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പലരും ഞാൻ അതിനൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ വാതിലടക്കണം, ബിസ്മില്ല പറഞ്ഞിട്ട് വീട്ടിൽ പ്രവേശിച്ചാൽ ഷെയ്ത്താനാടെ പ്രവേശനം ഉണ്ടാവില്ല, ഷെയ്ത്താൻ പ്രവേശിക്കൂല. അപ്പോ ചോദിക്കാണ് ഇവരുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ അവര് വിചാരിക്കുന്ന ചില ആളുകൾ ചോദിക്കാണ്, അതിന്റെ വാതിലിന്റെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ ഷെയ്ത്താനും പ്രവേശിച്ചോടെ? ഷെയ്ത്താൻ അദൃശ്യ ജീവിയല്ലേ? മനുഷ്യന്റെ രക്തത്തിൽ തന്നെ ഷെയ്ത്താന് സഞ്ചരിക്കാൻ പറ്റുമെങ്കിൽ പിന്നുണ്ടോ വാതിലിന്റെ ഉള്ളിലൂടെ പ്രവേശിക്കും? ഈ രൂപത്തിൽ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ ബുദ്ധിക്കൊപ്പിച്ചിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഈ ഹദീസുകളൊക്കെ എന്താക്കുക, നിഷേധിക്കുന്നത് അഹ്ലു സുന്നത്തിനെതിരാണെന്നുള്ളത് ആര് പറഞ്ഞതാ? ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ അദ്ദേഹത്തിന്റെ ഉസൂലു സുന്ന എന്ന ഗ്രന്ഥത്തിലാ പറഞ്ഞു. ഈ ഗ്രന്ഥം പ്രാമാണികമാണ്. അതില് ഒരു ഹദീസ് കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടത്, ഒരു സംഭവം കൂടി, ഈ കാര്യം ഉണ്ടല്ലോ, ഇമാം അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഈ സംഗതി, ഒരു മനുഷ്യനൊരു ഹദീസിന്റെ തഫ്സീർ മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം അവന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യണം? ആ ഹദീസിൽ എന്താണോ അതിലുള്ളത് അവൻ വിശ്വസിക്കുകയും വേണം, അമല് ചെയ്യേണ്ട കാര്യമാണെങ്കിൽ അമല് ചെയ്യുകയും ചെയ്യണം. മഹാനായ അലി റളിയല്ലാഹു പറഞ്ഞൊരു സംഗതി ഉണ്ട്, ഖുഫയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വാചകം തന്നെ പ്രയോഗിച്ചു. എന്താ അലി റളിയല്ലാഹു പറഞ്ഞ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, മതം മനുഷ്യന്റെ ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ, ഇതാണ് ഈ മുഹമ്മദ് നമ്പിൽ പറഞ്ഞ വാചകതാണ്. ആ അലി റളിയല്ലാഹു പറഞ്ഞേ, ലൗകാനദ്ദീനു ബിർറഇ, റഇ എന്താ? ആ ഓരോരുത്തരുടെയും റഇ, അഭിപ്രായം, ചിന്ത, ബുദ്ധി, ഓരോരുത്തർക്കും തോന്നിയതായിരുന്നു ദീനെങ്കിൽ, ലകാന അസ്ഫലുൽ ഖുഫി ഔലാ ബിൽ മസ്ഹി മിൻ അഅലാഹു, അദ്ദേഹം ഖുഫയിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്, മതം ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ ഖുഫയിൽ തടവേണ്ടത് എവിടെയാണ്? നമ്മളെ കോമൺ സെൻസ് എവിടെയാ തടവേണ്ടേ? അടിഭാഗത്താണ്. ആ തെളിഞ്ഞ ബുദ്ധി അല്ലേ, പ്രമാണത്തിന് വന്നതല്ല. ഏതൊരു മനുഷ്യന്റെ ബുദ്ധി വെച്ചിട്ട് നോക്കിയാല് ഖുഫന്റെ മീതല്ല തടവേണ്ടി ആണോ? അല്ല, അലിറല്ലാ പറയണേ, ദീനി എന്നത് ബുദ്ധിക്കനുസരിച്ചായിരുന്നെങ്കിൽ തടവേണ്ടിയിരുന്നത് എവിടെയായിരുന്നു? ഖുഫയുടെ അടിഭാഗത്തായിരുന്നു. എന്നാൽ ദീന് ബുദ്ധിക്കനുസരിച്ചല്ല. എന്നിട്ട് അലി റളിയല്ലാഹു പറയുന്നത് വഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടു, യംസഹു, അദ്ദേഹം തടവുന്നതായി, അലാ ലാഹിരി ഖുഫൈഹി, രണ്ട് ഖുഫയുടെയും ലാഹിറാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവിയത്. അപ്പൊ അത് അംഗീകരിച്ചോളുക, ബുദ്ധി തൽക്കാലം പോക്കറ്റിക്ക് വെക്കുക, അഹ്ലു സുന്ന ആണെങ്കിൽ. അലി റളിയല്ലാഹു പറഞ്ഞെന്താണ്? ബുദ്ധിക്കനുസരിച്ചാണെങ്കിൽ തടവേണ്ടത് മുഗൾ ഭാഗത്തല്ല, താഴ്ഭാഗത്താണ്, അടിഭാഗത്താണ്. പക്ഷെ അള്ളാഹുന്റെ റസൂല് തടവിയത് ഞാൻ കണ്ടു. എവിടെ തടവിയത്? മുഗൾ ഭാഗത്താ തടവിയത്. ഇത് വലിയൊരു പാഠമാണ്. ദാബൂദാബൂദൊക്കെ ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് അൽബാനി ഇത് സ്വഹിഹാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ബുദ്ധിക്കനുസരിച്ചല്ല, അവനാന്റെ ബുദ്ധിക്കനുസരിച്ചിട്ടല്ല എന്ത് ഹദീസുകളും ആയത്തുകളും, മനസ്സിലായോ? കാരണം ബുദ്ധിക്കനുസരിച്ചിട്ടാണെങ്കിൽ എവിടെ തടവുണ്ട്? ഖുഫന്റെ അടിഭാഗമാണ് തടവുണ്ട്. ഇത് വലിയൊരു തത്വമാണ്, എല്ലാത്തുക്കും നമുക്ക് ഫിറ്റാക്കാൻ പറ്റിയൊരു തത്വമാണ്. മനുഷ്യന്റെ ബുദ്ധി അതാണ്. അപ്പൊ അലി റളിയല്ലാഹു അനു അത് പ്രഖ്യാപിക്കുകയാണ്. ഈയൊരു സംഭവം നമുക്ക് അതിനുള്ള ഒരു തെളിവാണ്. ആ പ്രമാണത്തിൽ വന്നത് എന്താണോ അത് അങ്ങനെ തന്നെ അംഗീകരിച്ചോളണം. ഇനി പറയാൻ പോകുന്ന ഹദീസ് അതാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഹദീസുകളിൽ ഉണ്ടാവും. ഇപ്പൊ ഖുർആനിലെ ചില ആയത്തുകൾ തന്നെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിക്ക് വിധിക്കാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാം വടി കൊണ്ട് അടിച്ചപ്പോൾ സമുദ്രം രണ്ടായി, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കും? ഉറുമ്പ് സംസാരിച്ചു, ഹുദുഹുദ് സംസാരിച്ചു, അതുകൊണ്ടാണ് സി എൻ എൻ അതിനൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യേണ്ടി വന്നെ, നിനക്ക് ദുർവ്യാഖ്യാനം ചെയ്തത്. കാരണം എന്താ, മുമ്പര ബുദ്ധിക്ക് അത് യോജിക്കുന്നില്ല. ഈ ബുദ്ധിക്ക് യോജിക്കാത്ത കാരണം കൊണ്ടാണ് ചില ആളുകൾക്ക് ബുഖാരിയിലുള്ള ഹദീസുകളെ പോലും നിഷേധിക്കേണ്ടി വന്നത്. അത് കേരളത്തിലെ ചില ആൾക്കാരെ വളഞ്ഞ ബുദ്ധിയാണ്, ലോകത്തുള്ള ഇസ്ലാമിക പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരെ ബുദ്ധിന്റെ പിന്നാലെ നമുക്ക് പോകേണ്ട ഒരു കാര്യമല്ലല്ലോ, വിഡ്ഢികളല്ലേ നമ്മള്. ലോകത്തുള്ള സലഫി പണ്ഡിതന്മാരും മുഹദ്ദിസീങ്ങളും ഒക്കെ ഒരു ഹദീസ് അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ രണ്ടു മൂന്ന് ആൾക്കാർ പ്രസംഗിച്ചിറക്കുന്നത് അംഗീകരിക്കേണ്ട വല്ല ബാധ്യത നമുക്കുണ്ടോ? അവർ പറയണത് ബുദ്ധിക്ക് യോജിക്കുന്ന ഹദീസല്ല എന്ന് പറഞ്ഞ നമുക്ക് എന്ത് ബാധ്യതയുള്ളത്? അവർ പറയണത് സ്വീകരിക്കേണ്ട ഒരു ബാധ്യത നമുക്കില്ല. അപ്പൊ ലോകത്തുള്ള ആളുകളൊക്കെ ഹദീസ് എങ്ങനെയാണ് ആ ഹദീസുകളെ വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളത് അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ ഹദീസുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് അവർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ മുൻഗാമികള് ആ ഹദീസിനെ വിശദീകരിച്ചതുപോലെ വ്യാഖ്യാനിച്ചതുപോലെ അത്തരത്തിലുള്ള ആയത്തുകളെയും ഹദീസുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വ്യാഖ്യാനിക്കണം. പല്ലിനെ കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ പല്ലൊരു സാധു എന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താ? അള്ളാഹു റസൂലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊല്ലുക, അതിനെ കൊന്നാല് പ്രതിഫലം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹദീസ് അംഗീകരിക്കുക. പിന്നെ നമ്മുടെ ബുദ്ധി വെച്ചിട്ട് അതെന്തൊരു സാധു ജീവി, ഒരു ഉപദ്രവ മനുഷ്യന് ചെയ്യാത്തതാണ്, നമ്മുടെ ബുദ്ധി കൊണ്ട് അളന്നിട്ട് ആ ഹദീസിനെ നിഷേധിക്കുക. രണ്ടാമത്തെ ഹദീസുകൾ ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം ഒരു ഹദീസ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇബ്നു മുബാറക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പാണ്, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഉസ്താദാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് ഇബ്നു മുബാറക് അദ്ദേഹം ഒരു ഹദീസ് പറഞ്ഞു. ഏതാ ഹദീസ്? നമ്മൾ പഠിച്ചിട്ടുള്ള ഹദീസ്, ലാ യസ്നി സാനി വഹുവ മുഅ്മിൻ, മുഅ്മിനായിക്കൊണ്ട് ഒരാള് വ്യഭിചരിക്കുകയില്ല, അതേപോലെ തന്നെ മുഅ്മിനായിക്കൊണ്ട് ഒരാള് മോഷ്ടിക്കുകയില്ല, അങ്ങനെ പറയുന്ന കുറെ ഹദീസുകളുണ്ടല്ലോ. അപ്പോ മുഅ്മിനായിക്കൊണ്ട് ഒരാള് വ്യഭിചരിക്കുകയില്ല, മുഅ്മിനായിക്കൊണ്ട് ഒരാള് പിന്നെ മോഷ്ടിക്കുകയില്ല, അങ്ങനെ പറയുന്ന കുറെ ഹദീസുകളുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെടുന്ന അയാള്. അതേപോലെ തന്നെ ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, അങ്ങനെയുള്ള കുറെ ഹദീസുകളുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള ചില ഹദീസുകളെ പറ്റി അദ്ദേഹം, ഈ ഹദീസിനെ പറ്റി അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫഖാല ഫീഹി ഖായിലുൻ, അവ സദസ്സുന്ന ഒരാൾ ചോദിച്ചു, മാ ഹാദാ, എന്താണ് ഇപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം? എന്തൊരു ഹദീസത്? അതിൽ കാണാം, അലാ മഅ്നൽ ഇൻകാർ, ഒരു നിഷേധിക്കുന്ന രൂപത്തിലാണ് അയാളത് ചോദിച്ചത്. എന്തൊരു ഹദീസത്? നമ്മളെ ബുദ്ധിക്കും എന്താ, മുഅ്മിനായിക്കൊക്കെ ഒരാള് മുഅ്മിനായിക്കൊണ്ട് ഒരാൾ വിചരിക്കില്ല എന്ന് പറഞ്ഞ അയാള് കാഫിറ, പിന്നെന്താ അയാള് അതിനെ നിഷേധിക്കുന്ന രൂപത്തിൽ അയാള് മാ ഹാദാ, ഇതെന്തൊരു ഹദീസാണ്? നമുക്കുണ്ടല്ലോ ചില ഹദീസുകൾ പറയുമ്പോ അല്ലേ, ചില കാര്യങ്ങൾ പറയുമ്പോ അതെന്താ അങ്ങനെ, എന്തൊരു ഹദീസാ? ഒറ്റയടിക്ക് അതിനാണ് നിഷേധിക്കും. ഏത് വരെന്ന് ചോദിച്ചാല് അള്ളാഹുവിന്റെ സിഫാത്തുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോലും അതിനെ പരിഹസിക്കുന്ന, അള്ളാഹ്ക്ക് മുഖമുണ്ട് അള്ളാഹ്ക്ക് കൈകളുണ്ട് എന്നൊക്കെ പറയുമ്പോ അതിനെപ്പോലും പരിഹസിക്കുന്ന ആൾക്കാര് നമ്മുടെ പിന്നെ അല്ലേ, ഞാൻ ഇത്ര കൊല്ലം അതിന്റെ ആളാണെന്ന് പറയുന്ന ആൾക്കാർക്കടി തന്നെ ഉണ്ട്. അള്ളാഹ് ഇസ്തിവാ ചെയ്യാന്ന് പറയുമ്പോ അപ്പൊ അള്ളാഹ്ക്ക് മനുഷ്യന്മാരെ പോലെ ചന്തി വേണ്ടെന്ന് പരിഹസിച്ചിട്ട് ചോദിക്കുന്ന ആൾക്കാർ. അപ്പൊ അള്ളഹാനെ ഉൾക്കൊള്ളണ്ടേ സിംഹ? അപ്പൊ സിംഹാസനാണോ വലുത്, അള്ളയാണോ വലുത്? ഏത് സിഫാത്തുകളെ തൗഹീദിന്റെ കാര്യത്തിൽ പോലും ബുദ്ധിക്ക് യോജിക്കില്ല എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട്. നമുക്കതിൽ വിഷമം എന്തുള്ളൂ? അവരെ നിഷേധിച്ചോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അവർക്കും എന്ത് വേണം? അവർക്കും സലഫി ആകണം, അതിനാണ് പ്രശ്നം. അവരെ നിഷേധിക്കുക എന്തോ ആയിക്കോട്ടെ, പക്ഷെ അവരും പറയുന്നത് എന്താ, ഈ അവകാശവാദം അല്ലെ, അവര് ഒട്ടിച്ചിരിക്കുന്ന ലേബൽ സ്റ്റിക്കർ എന്താ, സലഫി എന്നുള്ള സ്റ്റിക്കറാണ്, അവിടെ നമുക്ക് പ്രശ്നമുള്ളൂ. അപ്പൊ ചില ഹദീസുകൾ കേൾക്കുമ്പോ എന്താണ് ഒരു പുച്ഛം അല്ലേ, നമുക്കെന്നെ ചിലപ്പോ തോന്നും എന്താ അത് ഹദീസ്, എന്തൊരു ഹദീസ് ആയി പറഞ്ഞാലേ അംഗീകരിക്കൂല. പിന്നെ അതിമ തർക്കാണ്, അത് തർക്കിക്കാനൊന്നും പോണ്ട, വേണമെങ്കിൽ അവർ അംഗീകരിച്ചോട്ടെ. ഇപ്പൊ നബിക്ക് സീറ് ബാധിച്ചു എന്ന് പറയുന്ന ആള് വലിയ ഒരു വണ്ടിന്തന്നെ, അവിടെ ഒക്കെ ഉണ്ടായിരുന്ന വണ്ടിന്തന്നെ, അയാള് പറഞ്ഞു ഞാനത് അംഗീകരിക്കൂല, സീറൊക്കെ പലിക്കും പക്ഷെ നബിക്ക് ബാധിച്ചു പറഞ്ഞു. അപ്പൊ ബുഖാരിയിലുണ്ട്, എന്ത് ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ, ആ എനിക്ക് അംഗീകരിക്കും, എന്റെ മനസ്സിനത് സംഗതിയൊക്കെ ഹദീസിലുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റണില്ല. എന്നിട്ട് മുപ്പര പിന്നാലെ കുറച്ചാൾക്കാർ
എന്ത് എന്ത് നബിക്ക് സീർ വായിച്ചു എന്നുള്ള ലോകത്തുള്ള മഹദീസികളൊക്കെ അത് നബിക്ക് സീർ വായിച്ചു ഇങ്ങനെ അംഗീകരിക്കണം. പക്ഷെ നമ്മുടെ കേരളത്തില് കുറച്ച് ആൾക്കാർക്ക് ഹദീസ് പറ്റൂല. ഇതൊക്കെ ചേകന്നൂരിന്റെ സ്വഭാവമാണ്, അതിന് വന്നിട്ടുള്ള ചില രീതികളാണ്. അത് പറയണം, എന്റെ എനിക്കത് യോജിക്കാൻ പറ്റണില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സീർ വായിച്ചു എന്ന് പറയുന്ന ഹദീസിനെ നിഷേധിക്കുന്ന ആൾക്കാർ ആദ്യം ഖുർആനെ നിഷേധിക്കേണ്ടി വരും. കാരണം മൂസാ നബി അലൈഹി സ്വലാമിന് സീർ വായിച്ചു എന്നതിലുണ്ട്, ഖുർആനിലുണ്ട്, ആയത്തിന് തട്ടേണ്ടി വരും. ഇതാണ് അന്ന് പണ്ഡിതന്മാർ പറഞ്ഞല്ലേ, ഒന്നെടുത്തിട്ട് ഒന്ന് വിടാൻ പറ്റൂല. ഖുർആൻ എടുത്തിട്ട് ഹദീസിനെ വിടാൻ പറ്റുമോ? പറ്റൂല. ഹദീസിനെടുത്തിട്ട് ഖുർആനെ വിടാൻ പറ്റുമോ? തള്ളാണെങ്കിൽ രണ്ടിനെയും തള്ളേണ്ടി വരും, അംഗീകരിക്കുകയാണെങ്കിൽ രണ്ടിനെയും അംഗീകരിക്കേണ്ടി വരും. അപ്പൊ ഇയാള് ചോദിച്ചു എന്ത് മഹാദാ എന്താ ഹദീസ്? അതെ, ഫഖലിബ ഇബ്നുൽ മുബാറക്. ഇബ്നുൽ മുബാറക് ഖലിബ എന്താ ഏഷ്യപ്പെട്ടു. ഫഖാല, എന്നിട്ട് അദ്ദേഹം ശാസിച്ചു, ചൂടായി വളരെ ഗൗരവത്തിൽ. അദ്ദേഹം എന്ത് പറഞ്ഞു? യംനഉന ഹൗലാഇൽ അന്നാൻ അൻ നുഹദ്ദിസ ബിഹദീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുന്നതിനെ തൊട്ട് ഇവർ നമ്മെ തടുക്കുകയാണോ? ഇവർ നമ്മെ തടയുകയാണോ? എന്നിട്ട് അദ്ദേഹം പറയുന്ന വാചകമാണ് ഇതിലേക്ക് ചേർത്ത് വയ്ക്കേണ്ടത്. ഏത് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? വമല്ലം യഅരിഫ് തഫ്സീറൽ ഹദീസി വയബ്ലുഹു അഖലഹു ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു. അതേ ആശയം ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ അറിയോ? കുല്ലമാ ജഹിൽന മഅന ഹദീസിൻ, ഒരു ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ തറക്കനാഹു, നമ്മൾ അതിനെ ഉപേക്ഷിക്കുകയോ. ഒരു ഹദീസിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ തറക്ക, ആ ഹദീസിനെ നമ്മൾ വലിച്ചെറിയേ. അത് പറ്റൂല, അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരു ഹദീസിന്റെ ആശയം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഹദീസിനെ തറക്കനാഹു, ആ ഹദീസിനെ നമ്മൾ ഉപേക്ഷിക്കുകയോ. അദ്ദേഹം ചോദിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല അത് ചെയ്യാൻ പാടില്ല. ബൽ നർവീഹി കമാസമ്യാന, എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ? നർവീഹി, നമ്മൾ ആ ഹദീസ് ഉദ്ധരിക്കും. ഏതുപോലെ? കമാസമ്യാന, എന്താ നമ്മൾ ആ ഹദീസ് കേട്ടതുപോലെ. ആ ഹദീസ് എങ്ങനെയാണോ കേട്ടത്, ആ ഹദീസ് എങ്ങനെയാണോ പഠിച്ചത്, അതേപോലെ നമ്മൾ അത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. നമ്മുടെ ബുദ്ധിക്ക് നമ്മുടെ മണ്ടിക്ക് അത് കയറിയിട്ടില്ലെങ്കിൽ നമ്മൾ ആ ഹദീസിനെ തള്ളു. അദ്ദേഹം ചോദിക്കുന്നു അല്ലേ, ഇതെന്ന് ഷെഫീഖ് അസ്ലമിനൊക്കെ അത് ഈ സംഭവമൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ശരി, ഷെഫീഖ് അസ്ലമിന്റെ വെല്ലുവിളി അങ്ങനെയല്ലേ അല്ലേ? ഞാൻ അജുവാക്കാരൊക്കെ വാങ്ങിത്തരാം, കുറച്ച് വേഷവും വാങ്ങിത്തരാം, എന്നിട്ട് ഏത് അജുവാക്കാരൊക്കെ നിങ്ങൾ തിന്നി ഈ വേഷവും കുടിക്കി, ഫുൾ ചെലവിൻ്റെ അത് പബ്ലിക്കില് പ്രസംഗിക്കണത്, പബ്ലിക്കില്. അപ്പോ ലാ ബൽ നർവീഹി കമാ സമീന, ഇബ്നുൽ മുബാറക് പറയണേ ആ ഹദീസ് നമ്മൾ കേട്ടതുപോലെ, നമ്മൾക്ക് ലഭിച്ചതുപോലെ ആ ഹദീസിനെ നമ്മൾ എന്ത് ചെയ്യും? ഉദ്ധരിക്കും, ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ അറിയോ? വനുൽ ജിമുൽ ജഹ്ല അംഫുസന, ജഹ്ല തകരാറായിരിക്കാ, അത് നമുക്ക് അന്നുള്ള മനസ്സിലാക്കും ചെയ്യും. ഉണ്ടോ? ഇതാണ് ഒരു മുഅ്മിന്റെ സ്വഭാവം. ഐ അത് ഞാൻ അംഗീകരിക്കില്ല, അതൊന്നും ഇന്നത്തെ കാലത്ത് അതൊന്നും പറ്റൂല. എന്തൊക്കെയാണ് ആൾക്കാർ പറയണ? അദ്ദേഹം പറഞ്ഞ ലാസ്റ്റ് വാചകം ശ്രദ്ധിച്ചോ, വനുൽ ജിമുൽ ജഹ്ല അംഫുസന, ജഹ്ല തകരാറ് ഇവരില്ലായ്മ, അത് നമുക്കാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. തകരാറാർക്കാ? നമ്മുടെ ബുദ്ധിക്കാ. നമ്മൾ ആ തേനിന്റെ സംഭവം പറഞ്ഞല്ലേ, നാല് പ്രാവശ്യം അല്ല, മൂന്ന് പ്രാവശ്യം തേൻ കൊടുത്തിട്ടും അസുഖം സുഖമില്ല. കാരണം ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ത്? തേന് ശിഫയാണെന്നുള്ളത്. അപ്പൊ നബി എന്താ പറഞ്ഞ്? ഇത് തേന് കൊടുക്കാൻ പറഞ്ഞതാരാ? നബി തന്നെ. പക്ഷെ കൊടുത്തിട്ട് അസുഖം സുഖമാണല്ല. അപ്പൊ നബി എന്താ പറഞ്ഞ്? ആ എന്നാ ഈ ആയത്തിനെന്തോ അള്ളാഹ് പറഞ്ഞതിനെന്തോ തകരാറുണ്ട്, ഇനി ജിബ്രീൽ വരുമ്പോ ഞാൻ ചോദിക്കാം എന്നുള്ളതാണ് പറഞ്ഞ്. നബി പറഞ്ഞ എന്താ? അള്ളാഹ് പറഞ്ഞത് സത്യം. ഇത് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, അല്ലാഹ പറഞ്ഞത് സദഖല്ലാ, അല്ലാഹ പറഞ്ഞത് സത്യമാണ്. തേനിൽ ശമനുണ്ട് എന്ന് പറഞ്ഞ ശമനുണ്ട്. വകദബ ബത്നു അഖിക, തകരാറായിരിക്കാ നിന്റെ സഹോദരന്റെ വയറിനാണ് തകരാറ്. അപ്പോ ഇബ്നു മുബാറക് പറഞ്ഞത് തകരാറ് നമ്മുടെ ബുദ്ധിക്കാണ്. ഹദീസിനും ആയത്തിനും തകരാറുണ്ടാവില്ല. സ്വഹിയായ ഹദീസ് ഒരിക്കലും എന്താവില്ല, ബുദ്ധിക്കെതിരായിട്ട് വരൂല. സ്വഹിയായ ഹദീസ് ബുദ്ധിക്കെതിരായിട്ട് വരൂല, ഖുറാന്റെ ആയത്തിനെതിരായിട്ട് വരൂല, പ്രമാണങ്ങൾക്കെതിരായിട്ട് ഒരിക്കലും സ്വഹിയായിട്ട് ഹദീസ് വരൂല. പിന്നെ തകരാറ് എന്തിനായിരിക്കും, നമ്മുടെ ബുദ്ധിക്കായിരിക്കും. അത് മനസ്സിലാക്കിയിട്ട് ആ ഹദീസിന്റെ ആശയം എന്താണോ അതിനനുസരിച്ചിട്ട് അമല് ചെയ്യും, ആ ഹദീസിന് പൂർണ്ണമായിട്ടും ഏർപ്പെടുക. അതാണ് ഇമാം സുഹൈലിന്റെ ഒരു വാചകം നമ്മൾ നേരത്തെ ഉദ്ധരിച്ചു പോയിട്ടുണ്ട്. എന്ത്, മിനല്ലാഹി ഹരിസാല വഅല റസൂലി അൽ ബലാഗു വഅലൈന അത്തസ്ലീം. അത് കാണാതെ വിളിച്ചേക്കണ്ടാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ചതല്ലേ അത്, മിനല്ലാഹി ഹരിസാല, റിസാലത്ത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അത് അള്ളാഹ് തരും. വഅല റസൂലി അൽ ബലാഗ്, റസൂലിന്റെ ഉത്തരവാദിത്വം എന്തുള്ളൂ, അത് എത്തിച്ചു കൊടുക്ക. നമുക്കുള്ള ഉത്തരവാദിത്വം എന്താ, അത് ടെസ്റ്റ് ചെയ്തിട്ട് സ്വീകരിക്കുക എന്നുള്ളതല്ല. പിന്നെ വഅലൈന അത്തസ്ലീം, തസ്ലീമാണ്. എന്താ തസ്ലീം, ദാനി മുഹമ്മദ് നമ്പലി ഈ വിഷയത്തിൽ പറഞ്ഞു, അത് പൂർണ്ണമായിട്ടും അത് തസ്ലീം നടത്തുക, അതിന് കീഴ്പ്പെടുക, അതാണ് ആ വിഷയത്തിൽ ചെയ്യേണ്ടത്. അപ്പൊ അതാണ് വയബുലുഹു അഖലഹു ഫഖദ് കുഫിയ ദാലിക വഅഹ്കിമ ലഹു, അവൻ അതുകൊണ്ട് ആ ഹദീസ്, ആ ഹദീസ് അവന് മതിയാകുന്നതാണ്. അതിലെന്താണോ ചെയ്യേണ്ടത് അതിന്റെ വിധി അവൻ സ്വീകരിക്കുകയും അതനുസരിച്ച് അവൻ അമൽ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഫഅലൈഹി അൽ ഈമാനു ബിഹി, അതിൽ വിശ്വസിക്കുക എന്നത് അവന് നിർബന്ധമാണ്. വത്തസ്ലീമു ലഹു, അതിന് കീഴ്പ്പെടുക എന്നുള്ളത് അവന് ബാധ്യതയാണ്, നിർബന്ധമാണ്. അത്രയാണ് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇനി നോക്കിക്കോ, മിസ്ലു ഹദീസി, മിസ്ലു എന്താർത്ഥം, പോലെ. ഇനി അദ്ദേഹത്തിനൊരു ഉദാഹരണം ഇതിൽ തന്നെ പറഞ്ഞുതരാണ്. പോലെ മിസ്ലു ഹദീസി, ഏത് ഹദീസ്, ഒരു ഹദീസ് പോലെ. ഏത് ഹദീസ്, അസ്സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ് പോലെ. ആ ഹദീസ് ഇതിൽ കൊടുത്തിട്ടില്ല, സാദിഖുൽ മസ്ദൂഖ്, അത് ആ ഹദീസിന്റെ പേരാണ്. ചില ഹദീസുകൾക്ക് അങ്ങനെ പേരുണ്ടാവും. ഏതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹദീസ് ജിബ്രീൽ, അതേപോലെ ഹദീസ് ഇഫ്തിറാഖിൽ ഉമ്മ, അങ്ങനെ ചില ഹദീസുകൾക്ക് അങ്ങനെ പറയും. ഇതേപോലെ ഈ ഹദീസിന്റെ പേരാണ് എന്ത്, ഹദീസു സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ് പോലെ. വമിസ്ലു, പോലെയും. മാ കാന മിസ്ലഹു, ഇതേപോലെ തന്നെയുള്ള ഹദീസുകളും. ഫിൽ ഖദരി, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഇതേപോലെ തന്നെയുള്ള മറ്റ് ഹദീസുകളെയും പിന്നെ ബാക്കിയൊക്കെ മറ്റേക്ക് മടങ്ങും. എങ്ങോട്ട് മടങ്ങും, സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ് പോലെ. ആ ഹദീസ് നമ്മൾ അംഗീകരിക്കണം, വിശ്വസിക്കണം, ബുദ്ധിക്ക് ചോദിച്ചാലും അല്ലെങ്കിലും. അതേപോലെ തന്നെ വമിസ്ലുമാ കാന മിസ്ലഹു, ഇതേപോലെ വരുന്ന മറ്റ് ഹദീസുകളും. ഏത് വിഷയത്തിൽ, ഫിൽ ഖദരി, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റ് ഹദീസുകളും എന്ത് ചെയ്യണം, ബുദ്ധിക്ക് ചോദിച്ചാലും ഇല്ലെങ്കിലും അത് അംഗീകരിച്ചോളണം, അത് വിശ്വസിച്ചോളണം, അതിന് പൂർണ്ണമായി ഇപ്പെട്ടോളണം. ഇവിടെ എടുത്തു പറഞ്ഞതാണ് സാദിഖുൽ മസ്ദൂഖ്. എന്താണ് സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്, ആ ഹദീസ് ഞാനൊന്ന് വായിച്ചു തരാം, അതിൽ വന്നിട്ടില്ല. സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്, ആ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ സ്വഹാബി അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. ഹദീസ് അന്ന് വായിച്ചു. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറയാണ്, ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, വഹുവ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സാദിഖു, അദ്ദേഹം ആരാണ്? സ്വാദിഖാണ്. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സത്യം പറയുന്നവർ. സ്വാദിഖ് എന്നത് മസ്ദൂഖ് എന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറഞ്ഞാണ്. സ്വാദിഖ് സത്യം പറയുന്നവൻ. മസ്ദൂഖ് പറഞ്ഞാല് സത്യപ്പെടുത്തപ്പെട്ടവൻ. രണ്ടും ആരെന്നാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തന്നെ. സ്വാദിഖ് എന്ന് പറഞ്ഞതും മസ്ദൂഖ് എന്ന് പറഞ്ഞതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് തന്നെ. ഒന്ന്, സ്വാദിഖ് സത്യം പറയുന്നവൻ. ഷെയ്ഖ് ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യമല്ലാതെ ഒന്നും പറയില്ല. അള്ളാഹിന്റെ വഹി അതേപോലെ അത് എത്തിച്ചേരും. തബ്ലീഗിന്റെ കാര്യത്തിൽ സ്വാദിഖാണ്, അതേപോലെ തന്നെ മസ്ദൂഖാണ്, സത്യപ്പെടുത്തപ്പെട്ടവനാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യപ്പെടുത്തപ്പെട്ടവൻ ആരാണ് സത്യപ്പെടുത്തിയിട്ടുള്ളത്? അള്ളാഹ് സത്യപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മലക്കുകൾ, ലോകത്തുള്ള ജനങ്ങൾ, അതേപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന ആളുകളും, അന്ത്യനാൾ ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളും സത്യപ്പെടുത്തപ്പെടേണ്ടവനുമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സ്വാദിഖുൽ മസ്ദൂഖ്. സത്യം പറയുന്നവനാണ്, സത്യവാനാണ്, സത്യപ്പെടുത്തപ്പെട്ടവനുമാണ്, സത്യപ്പെടുത്തപ്പെടേണ്ടവനും ആണ്. ഈ ഒരു ഹദീസിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞു, എന്താണ് ഈ ഒരു ഹദീസിന്റെ മുമ്പിൽ മാത്രം ഇങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യാനുള്ള കാരണം? അസ്വാദിഖു അൽ മസ്ദൂഖ്. കാരണം എന്താ? ഈ ഹദീസ് പറയുന്നത് അന്ന എന്ന് അന്ന് ഒട്ടകത്തിന്റെ കയറും പിടിച്ചെടുക്കുന്ന ആ ടൈമിൽ അത് പറയുന്നത്. ഇതിൽ പറയുന്നതോ സയൻസ് ഇന്ന് കണ്ടുപിടിച്ചിട്ടുള്ള സംഭവം. ഈ ഹദീസായിരുന്നു കുറച്ചാലും ഇവരൊക്കെ തട്ടിക്കളിച്ച് നടന്നിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയിരുന്നത്. ഇതേപോലെ തന്നെ ഈ ഹദീസിന്റെ വേറെ ഒരുപാട് റിവായത്തുകൾ വേറെ വരുന്നുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് വേറെ നിവേദനത്തിൽ വരുന്നുണ്ട് ഇതേ ഹദീസ് തന്നെ. അബൂ ഹുറൈറ ജൂതനാണെന്നുള്ളതിന് അവർ ഉദ്ധരിച്ച ഒന്നാമത്തെ തെളിവ് ഈ ഹദീസാണ്. കാരണം സയൻസ് എന്താണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ചെപ്പോ എല്ലാവരും അംഗീകരിച്ചു. കാരണം എന്താ, സയൻസ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇപ്പൊ ഈ ഹദീസ് അംഗീകരിക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഇതുവരെ അബൂ ഹുറൈറ റളിയല്ലാഹു കള്ളനാണ്, പെരുങ്കള്ളനാണെന്ന് പറയാൻ എന്താ ഈ ഹദീസ് ഇരുന്ന് കൊണ്ടുവരുന്നതിന്? ചേകന്നൂരടക്കം ഓറിയന്റലിസ്റ്റുകൾ മറ്റേ ഇവരൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ചേകന്നൂർസ് എന്ന് പറഞ്ഞാൽ ഓറിയന്റലിസ്റ്റിന്റെ ഒരു പാർട്ടാണ്, അത്രയുള്ളത്, വേറൊന്നുമില്ല. അവര് കൊണ്ടുനടന്ന് കുറെ കാലം തട്ടിക്കളിച്ച് ഒറ്റിക്കളിച്ച് നടന്നൊരു ഹദീസാണത്. എന്താണ് ഹദീസിൽ പറയുന്നത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ല അവിടെ വിഷയം, കഥാ കഥറാണല്ലോ അവിടെ വിഷയം, അതാണ് തിരുവരുന്നത്. അപ്പൊ അബ്ദുല്ലാഹി മസ്ദൂദ് റളിയല്ലാഹു പറയുന്ന സ്വാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്, ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ, നിങ്ങളിൽ ഒരാൾ, നിങ്ങളിൽ ഓരോരുത്തരും, യുജുമാവ് ഖൽഖുഹു, അവന്റെ സൃഷ്ടിപ്പ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഫീ ബത്നി ഉമ്മിഹി, ഉമ്മയുടെ പത്തിന് ഗർഭാശയത്തിൽ വെച്ച്. അർബഈന യൗമൻ, 40 ദിവസം. അപ്പൊ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറയാണ്. അപ്പൊ മാതാവിന്റെ ഗർഭാശയത്തിൽ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, ആ ഘട്ടത്തെ കുറിച്ച് ഹദീസിൽ പറയാണ്. അപ്പൊ ഇന്ന അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ, യുജുമാവ് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു, ഖൽഖുഹു അവന്റെ സൃഷ്ടിപ്പ്, മനുഷ്യന്റെ ആ സൃഷ്ടിപ്പിന്റെ ഇതിനെ കുറിച്ച് പറയണം. അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന രീതി, അത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഫിബത്തിനി ഉമ്മിഹി, ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച്. അർബഈന യൗമൻ, എത്ര ദിവസം? 40 ദിവസം. സുമ്മയക്കൂനു ഫീദാലിക്ക, സുമ്മയക്കൂനു, പിന്നീട് അതായിത്തീരുന്നു. ഫീദാലിക്ക അതിൽ അലഖത്തൻ, എന്താ അലഖത്ത്? അലഖത്ത് ആ വ്രൂണെന്നൊക്കെ പറയും, അതായത് അള്ളിപ്പിടിച്ചു നിൽക്കുന്നത്, ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നത്. അർബഈന യൗമൻ, അതില് വേറെ ദിവായത്തിൽ വന്നിട്ടുള്ളത്, ഇന്നഹദക്കും യുജുമാ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി അർബഈന യൗമൻ നുത്ഫത്തൻ എന്ന് തന്നെ വന്നിട്ടുണ്ട്. എന്താ നുത്ഫത്ത്? നുത്ഫത്ത് എന്താ? നുത്ഫത്ത് ഇന്ദ്രിയത്തുള്ളി അല്ലേ, നുത്ഫ. 40 ദിവസം അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് നുത്തുഫ. 40 ദിവസം സുമ്മ യക്കൂനു, പിന്നീട് അതായിത്തീരും. ആ നുത്തുഫ എന്തായിത്തീരും? അലക്കത്തൻ എന്തായിത്തീരും? അലക്കത്തായിത്തീരും, ഭ്രൂണമായിത്തീരും. അതായത് ഒട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ മിസ്ല ദാലിക്ക ഇതേപോലെ. സുമ്മ യക്കൂനു മുലഗ, പിന്നീട് അതെന്തായിത്തീരും? മുലഗത്തായിത്തീരും. എന്താ മുലഗത്ത്? അതെന്താ മുലഗത്ത്? മുലഗത്ത് ആ ചവച്ചരക്കപ്പെട്ട കൊലത്തിലുള്ളൊരു മാംസ കഷ്ണമായിട്ട്. മിസ്ല ദാലിക്ക അതേപോലെ തന്നെ. ഇത് വേറെ പല റിവായത്തുകളും വന്നിട്ടുണ്ട്. ഇവിടെ 40 ദിവസം എന്നുള്ളതാണ് വന്നിട്ടുള്ളത്. ചില ഹദീസുകളിൽ 42 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ പല റിവായത്തുകൾ അതിൽ വന്നിട്ടുണ്ട്. സുമ്മ യുർസലു ഇലൈഹിൽ മലക്കു, പിന്നീട് അവനിലേക്ക് അല്ലെങ്കിൽ അവിടേക്ക് ഒരു മലക്കിനെ അയക്കപ്പെടും. ഫയൻസുഖു ഫീഹി അർറൂഹു, ആ മലക്കെന്ത് ചെയ്യും? അതിൽ റൂഹിനെ ഊതും. വയുഅ്മറു ബി അർബഇ കലിമാത്തിൻ, എന്നിട്ട് 4 കാര്യങ്ങൾ കൽപ്പിക്കപ്പെടുന്നു. വയുഅ്മറു, ആ മലക്ക് അല്ലെങ്കിൽ ആ മലക്കിനോട് കൽപ്പിക്കപ്പെടുന്നു. ബി അർബഇ കലിമാത്തിൻ, എത്ര കാര്യങ്ങൾ? 4 കാര്യങ്ങൾ. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? മലക്കിനോട് രേഖപ്പെടുത്താൻ വേണ്ടി പറയും. ബികത്ത് ബി റിസ്ഖി, ഒന്ന് അവന്റെ റിസ്ഖ് രേഖപ്പെടുത്തി വെക്കാൻ. അപ്പൊ അതാണ് നമ്മുടെ വിഷയത്തിൽ ബന്ധപ്പെട്ട് വരുന്നത്. അജലിഹി, അതേപോലെ തന്നെ അവന്റെ അജല്. റിസ്ഖ് പറഞ്ഞാല് മൊത്തത്തില് ഒരു മനുഷ്യന് അള്ള കൊടുക്കുന്നതൊക്കെ അതിൽ പെടും, റിസ്ഖില് പെടും. ഷെയ്ഖ് ഹുസൈമി റഹ്മത്തുള്ളാഹി അലൈഹി റിസ്ഖിന് കൊടുക്കുന്ന വ്യാഖ്യാനം, മാ യൻതഫിഉ ബിഹി അൽ ഇൻസാൻ, ഒരു മനുഷ്യന് ഉപകാരപ്പെടുന്നത് എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്തിൽ പെടും? റിസ്ഖില് പെടും. അള്ളാഹ് ഒരു മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും റിസ്ഖില് പെടും. വെറും തിന്നാനുള്ളത് എന്ന അർത്ഥത്തിൽ മാത്രമല്ല എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് റിസ്ഖ് രണ്ടിനുണ്ട്. ഒന്ന്, അവന്റെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്. മറ്റൊന്ന്, അവന്റെ ദീന് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഷെയ്ഖ് ഹുസൈമിന്റെ വ്യാഖ്യാനം, ശരീരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹം കൊടുക്കുന്ന വ്യാഖ്യാനം അക്കല് ഷുർബ് അല്ലെ, തിന്ന കുടിക്കുക. അതേപോലെ തന്നെ അവൻ ഉപയോഗിക്കുന്ന അവന്റെ വസ്ത്രം, മസ്കന്, അവന്റെ വാഹനം, ഇതൊക്കെ അള്ളാഹുവിന്റെ നിയമത്തുകളാണ്, റിസ്ഖിൽ പെടും. അതേപോലെ തന്നെ അവന്റെ ദീനിന് ഉപയോഗപ്പെടുന്നത് എന്ന് പറഞ്ഞത് അൽ ഇൽമു വൽ ഈമാൻ, അവന്റെ അറിവ്, അവന്റെ വിശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അത് മൊത്തത്തിൽ ഇതൊക്കെ എന്തിൽ ഉൾപ്പെടും? റിസ്ഖിൽ ഉൾപ്പെടും. 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു ആ മലക്കിനോട് കൽപ്പിക്കും. ഒന്ന്, അവന്റെ റിസ്ഖാണ്. ഈ ഹദീസിലൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ. നമ്മളൊക്കെ വിചാരിക്കണം എന്താ വെച്ചാല്, നമ്മളെ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് ഈ റിസ്ഖൊക്കെ കിട്ടിയതെന്നുള്ളതാണ് പല ആൾക്കാരും വിചാരം. നമ്മളെ ബുദ്ധി അല്ലേ, എന്റെ ചുറുചുറുക്ക്, എന്റെ സാമർത്ഥ്യം, എന്റെ ബിരുദം. പക്ഷെ അള്ളാഹ് പറയുന്നത് അങ്ങനെയല്ല. ഈ റിസ്ഖ് എവിടെ വെച്ച് എഴുതിയിട്ടുണ്ട്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ച് എഴുതിയിട്ടുണ്ട്. കലാ കദറിന്റെ 4 മർത്തവകൾ നമ്മൾ പറഞ്ഞു കൊടുത്തത് വിശദീകരിച്ചിട്ടുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ മാത്രമല്ല കദറുകളെ രേഖപ്പെടുത്തി വെക്കുന്നത്, വേറെ പല സ്ഥലത്തും കദറുകളെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ നമ്മൾ വിശദീകരിച്ചു പോയിട്ടുണ്ട്. അതിലൊന്ന് ഗർഭാശയത്തിൽ വെച്ചിട്ട് രേഖപ്പെടുത്തുന്നതാണ്. ഈ കദറിന്റെ ഒരു പേര് നമ്മൾ പഠിച്ചു പോയിട്ടുണ്ട്, ഓർമ്മ ഉണ്ടായിരിക്കെങ്കിലും. ഓർമ്മ ഉണ്ടോ? തഖ്ദീറുൽ ആം, തഖ്ദീറുൽ സനവി എന്നൊക്കെ പഠിച്ചു കൊടുത്ത് പറഞ്ഞു പോയിട്ടുണ്ട്. ആ തഖ്ദീറുൽ ഉമരി. അവ റിസ്ഖ് എന്നുള്ളത് അത് നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ തീരുമാനാക്കിയ കാര്യമാണ് അള്ളാഹ്. പിന്നെ നമ്മളതിന് ബേജാറായിട്ടൊരു കാര്യമല്ല. പിന്നെ ബാക്കിയുള്ളതൊക്കെ പരീക്ഷണമാണ് അല്ലെ. നമ്മളെ സർട്ടിഫിക്കറ്റ് ഉണ്ടാണെന്നുള്ളത് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ വിശ്വാസത്തിന് തന്നെ എതിരാ. അവ റിസ്ഖ് ഒന്ന്. അജലിഹി, അതേപോലെ തന്നെ അവന്റെ അജല് രേഖപ്പെടുത്താൻ വേണ്ടി പറയും. അജല് എന്താ? അജല് അജല്. എന്താണ് അജല്? അജല് ഇതുവരെ കേട്ടിട്ടില്ല. ഒന്നും പഠിച്ചിട്ടില്ല. അവന്റെ ആയുസ് അത് അള്ള അന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. റിസ്ഖ് അജല്. അപ്പൊ അതൊക്കെ അള്ളാന്റെ തീരുമാനം അനുസരിച്ചിട്ടേ നടക്കുള്ളൂ. ചില കുട്ടികള് ചില മാതാപിതാക്കൾക്ക് ഏറ്റവും ഇഷ്ടം തോന്നുന്ന ഒരു ടൈമിനാണ് മരിച്ചു. അതങ്ങനെയാണ് അതിന്റെ പരീക്ഷണം അല്ലെ. ചില ആൾക്കാർ നല്ല വയസ്സാകും, ചില ആൾക്കാർ നല്ല ചെറുപ്പത്തിന്റെ സമയത്ത്. അങ്ങനെയൊക്കെ അള്ളാന്റെ തീരുമാനത്തിനനുസരിച്ച്, അതിന്റെ അപ്പുറത്തേക്ക് അത് പോല. അപ്പൊ അത് അവിടെ വെച്ചിട്ട് അത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോ റിസ്ഖ് രേഖപ്പെടുത്തും, അജല് രേഖപ്പെടുത്തും, വഅമലിഹി പിന്നെ അവന്റെ അമല്, അത് അവൻ എന്തൊക്കെ ചെയ്യും, അവന്റെ കസ്ബ് അത് രേഖപ്പെടുത്തും. അതേപോലെ തന്നെ വശഖിയുൻ ഔ സഈദുൻ അത് രേഖപ്പെടുത്തി വെക്കും. എന്താ ഷഖിയുൻ സഈദുൻ? ഷഖിയ് എന്റെ ലിദ്ദാണ്, സഈദ് ഷഖിയ് ദൗർഭാഗ്യവാൻ, സഈദ് സൗഭാഗ്യവാൻ. അതായത് സ്വർഗത്തേക്കാണോ നരകത്തേക്കാണോ? അവൻ അഹലിൽ നാരിൽ പെട്ടവനാണോ അഹലിൽ ജന്നയിൽ പെട്ടവനാണോ? അപ്പൊ അത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്? നമ്മൾ ജനിക്കുന്നതിന്റെ മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ നമ്മൾ അമൽ ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാൻ നിൽക്കണ്ട. എന്താണ് ഖദറിന്റെ ഹദീസുകളൊന്നും ചിലത് നമുക്ക് തിരിഞ്ഞോളന്നില്ല അല്ലെ. അന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ സ്വർഗത്തേക്കാണോ നരകത്തേക്കാണോ. അവ ഷഖിയുൻ അവ സഈദൻ. അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ റിപ്പോർട്ടിൽ വന്നതാണ് ഇത്, ദക്കറുൻ ഔ ഉൻസ. അതും വരുന്നുണ്ട് വേറെ ചില റിവായത്തുകളിൽ. എന്താ ആണാണോ പെണ്ണാണോ? ഇതിന്റെ ഈ ഹദീസിന്റെ തന്നെ മറ്റൊരു റിവായത്തുകളാണ്. ആണാണോ പെണ്ണാണോ അതിനെയൊന്നും സയൻസ് ഏറ്റവും കൂടുതൽ, കാരണം സയൻസിന്റെ കാഴ്ചപ്പാടിൽ എന്തായിരുന്നു ആ ബീജസങ്കലനം നടക്കുന്ന സമയത്ത് തന്നെ ആണും പെണ്ണും എന്താവും, എക്സ് വൈ എക്സ് എക്സ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. പക്ഷെ ഹദീസ് അതിനെതിരായിരുന്നു. ആ ഹദീസിൽ വന്നിട്ടുള്ളത് 42-ാമത്തെ ദിവസം എന്നുള്ളത്. 42 ദിവസം കാത്തിരിക്കണം ആ ഹദീസ് അനുസരിച്ചിട്ട്. എന്തിന്? ആണാണോ പെണ്ണാണെന്നറിയാം. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒറിജിനൽ ആണെങ്കിൽ, ഇത് വഹിയാണെങ്കിൽ സയൻസിനെതിരാകാൻ പാടില്ലല്ലോ. അപ്പൊ അബൂ ഹുറൈറ കള്ളനാണ്, അതുകൊണ്ടാണ് ഈ ഹദീസ് ഉണ്ടെന്ന്. കണ്ടത് വഹിയാണല്ലോ, അതെങ്ങനെ സയൻസിനെതിരാവും? സയൻസ് പറയണത് ഇതിന്റെ നേരെ തിരിച്ച്, ആ സന്ദർഭത്തിൽ തന്നെ ഇത് നടക്കുന്നുണ്ട്. ആണാണോ പെണ്ണാണോ എന്നുള്ളത് നടക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് സയൻസ് എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു കറക്റ്റ് 42-ാമത്തെ ദിവസം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേറെ നമ്മൾ നോക്കണം. എന്നിട്ട് പിന്നെ ആ ഹദീസിന്റെ ബാക്കി, ഈ ഹദീസിന്റെ ബാക്കി ഭാഗം സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസാ പറയണത്. ഫവല്ലാ, എന്നിട്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫവല്ലാ അല്ലാഹ് തന്നെയാണ് സത്യം. അല്ലദീ ലാ ഇലാഹ ഗൈറുഹു, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല. ഇൻ അഹദക്കും, തീർച്ചയായും നിങ്ങളിൽ ഒരാൾ, ലയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകൾ ചെയ്യുന്നത് പോലുള്ള അമലുകൾ ചെയ്തുകൊണ്ടിരിക്കും. ഹത്താമാ യകൂനു ബൈനഹു വബൈനഹ ഇല്ലാ ദിറാഉൻ, അവസാനം സ്വർഗത്തിന്റെയും അവനും ഇടക്ക് ഒരു ദിറാ മാത്രം അവശേഷിക്കുന്ന ആ ടൈമിൽ, ഫയസ്ബഖു അലൈഹിൽ കിതാബ്, അള്ളാന്റെ കിതാബ് അതിനെ മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിന്നാർ, അങ്ങനെ അവൻ നരകത്തിന്റെ ആളുകൾ ചെയ്യുന്നത് പോലുള്ള അമലുകൾ ചെയ്യും. ഫയദ്ഖുലുഹ, അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കും. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞ മനസ്സിലായോ? എന്താ പറഞ്ഞേ, ഒരു മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അവസാനം മരിക്കുന്നതിന്റെ തൊട്ട് മുമ്പ് ഏതാനും നിമിഷങ്ങൾ, അല്ലെങ്കിൽ ദിറാ, എന്താ ദിറാ, ഇത്ര ദിറാ ഇന്റെ കണക്ക്, ദിറാ എന്താ, ആ ഒരു മുഴം, ഒരു മുഴം അത്ര ഉണ്ടാവുള്ളൂ അവന്റെ ഈ സ്വർഗത്തിന്റെ അടക്ക് ചവിട്ടിയാല് സ്വർഗത്ത് കത്ത. അതിന്റെ ഇടയ്ക്ക് അള്ളാഹ് അവനെ എഴുതി വെച്ചിട്ടുള്ള കിതാബുണ്ടല്ലോ, എന്ത് അവൻ നരകത്ത് കാണോ സ്വർഗത്ത് കാണോ എന്നുള്ളത്, അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചത് ഇതിനെ ഓവർടേക്ക് ചെയ്തിട്ട് എന്താവും, അവൻ നരകത്തേക്ക് പോകേണ്ട ആൾക്കാരുടെ പണിയെടുക്കും പിന്നെ, എന്നിട്ട് ഇവൻ എന്ത് ചെയ്യും, നരകത്തേക്ക് പോകും. അവന്റെ ഈ സ്വർഗത്തിന്റെ ഇടയ്ക്ക് എത്ര ദൂരമുള്ളൂ, ഒരു ദിറായ ദൂരമുള്ളൂ. ഇതൊന്നും നിന്റെ ബുദ്ധിക്ക് യോജിക്കണല്ല അല്ലേ, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനാണ് ഈ ഹദീസ് ഉദാഹരണം കൊണ്ടുവന്നത്. ആര്? ഇമാം അഹമ്മദ് ബിൻ ഹംബൽ. വിശ്വസിച്ചോളണം എന്നാ പറഞ്ഞു. ഇതിന്റെ വിശദീകരണം വരുമ്പോ മനസ്സിലാവും എന്താന്നുള്ളത്. ഒരു ദിറായ ദൂരം മാത്രം ബാക്കി, പക്ഷെ അള്ളാന്റെ കിതാബ് അതിനെ മുൻകടക്കും. എന്നിട്ട് അവൻ നരകത്തേക്ക് പോകേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യും, അവൻ നരകത്തേക്ക് പോകും. ഇതേപോലെ തന്നെ അതിന്റെ ഹദീസിന്റെ ബാക്കി നേരെ തിരിച്ചും, എന്ത് വൈനാഹദക്കും, നിങ്ങളിൽ ഒരാൾ നരകത്തേക്ക് പോകേണ്ട ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഹത്താമായക്കുന വൈനഹു വൈനഹ ഇല്ലാ ദിറാവ്, അവസാനം നരകത്തിന്റെയും അവന്റെയും ഇടക്ക് ദൂരം ഒരു ദിറാവ് മാത്രം ദൂരം ഉണ്ടായിരിക്കുള്ളൂ. ഫയസ് വിഖു അലൈഹിൽ കിതാബ്, അവസാനം അള്ളാഹിന്റെ കിതാബ് എന്ത് ചെയ്യും, അതിനെ മുൻകടക്കും. ഫയഅമലു ബിഅമലി അഹ്ലിൽ ജന്ന, അങ്ങനെ അവൻ എന്ത് ചെയ്യാൻ തുടങ്ങും, സ്വർഗത്തിന്റെ ആളുകൾ ചെയ്യുന്നത് പോലുള്ള അമലുകൾ ചെയ്യാൻ തുടങ്ങും. ഫയദ്ഖുലുഹ, അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഇതിപ്പോ എന്താ നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത്, ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ ഇസ്ലാമില്? ഈ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങള്, ഒന്ന്, ഈ ഹദീസിന്റെ പേര് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ എന്താ, സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ് എന്നാണ്. സ്വാദിഖും മസ്ദൂഖും നബിസ്വല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. എന്നിട്ട് പറഞ്ഞു മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ഘട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തത് നുത്ഫ, അതിന്റെ ടൈമും പറഞ്ഞു തന്നു, എത്ര ദിവസം, 40 ദിവസം, പിന്നെ 40, പിന്നെ 40, ടോട്ടല് എത്ര, 120. ആദ്യം നുത്തുഫ, പിന്നെ അലഖ, പിന്നീട് മുലഖ. പിന്നെ ഖുർആനിലതിന്റെ വേറെ ചില ഇത് പറഞ്ഞിട്ടുണ്ട്, മുഖല്ലഖത്ത് അങ്ങനെ വേറെ ചിലതുണ്ട്. എന്നിട്ട് അള്ളാഹു മലക്കിനയക്കുന്നു, ആ മലക്ക് റൂഹ് ഓതുന്നു. ആ സന്ദർഭത്തിൽ 4 കാര്യങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി, അതാണ് അവന്റെ ഖദർ, അതാണ് നമ്മൾ തഖ്ദീറുൽ ഉമരി എന്ന് പഠിച്ചത് മുമ്പ്. 4 കാര്യങ്ങൾ, ഈ പറഞ്ഞ 4 കാര്യങ്ങൾ, ഒന്ന് അവന്റെ റിസ്ഖ്, 2 അജല്, 3 അമല്, 4 ശഖിയാണോ സഈദാണോ. ഈ രേഖപ്പെടുത്തി വെച്ചതാണ് അവനെ ഓവർടേക്ക് ചെയ്യുന്നത്. എപ്പോ ഒരാള് സ്വർഗത്തേക്ക് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്, പക്ഷെ ഒരു ദിറാഇന്റെ അടുത്തെത്തുമ്പോ അവൻ ഈ രേഖപ്പെടുത്തി വെച്ച അള്ളാന്റെ കിതാബ് എന്ത് ചെയ്യും, അതിനെ മുൻകടന്നിട്ട് അവൻ എന്ത് ചെയ്യും, അള്ള രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് നരകത്തേക്കാന്നുള്ളതാണ്. അപ്പൊ ഒരു ദിറായിന്റെ ദൂരം മാത്രം പിന്നെ അവൻ എന്ത് ചെയ്യാണ്, പെട്ടെന്ന് നരക അതിന്റെ ആ പ്രവർത്തനങ്ങൾ ചെയ്യണം, പിന്നെ അവൻ നരകത്തേക്ക് പോകണം. കാരണം അള്ള രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്താണ്, അവൻ ശഖിയാണ് എന്നുള്ളതാണ്. അതിനെ മറികടക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നേരെ തിരിച്ചു, ഒരാൾ നരകത്തേക്ക് പോകേണ്ട അമലേ ചെയ്യണുള്ളൂ, അവസാനതാ അവന് ഒരു ദിറാ മാത്രം നരകത്തേക്ക് പോകാന്, ഒരു ദിറാ, അതോടുകൂടി അവൻ അതിൽ പ്രവേശിക്കപ്പെട്ടു. പക്ഷെ പെട്ടെന്ന് അള്ളാഹുവിനെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് എന്താ, അവന്റെ തഖ്ദീറുൽ ഉംരി അല്ലെങ്കിൽ ലൗഹുൽ മഹ്ഫൂദിൽ അവൻ സഈദായി തീരണം എന്നുള്ളതാ. അവന് പിന്നീട് സ്വർഗത്തിന്റെ ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങും, അവന് സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ ഹദീസാണെന്ത്, സാദിഖുൽ മസ്ദൂഖിന്റെ ഹദീസ്. ഈ ഹദീസിന്റെ റിവായത്തുകളിൽ ചില പദപ്രയോഗങ്ങളിൽ വ്യത്യാസം വന്നിട്ടുണ്ട്, അത് നമ്മൾ വേറെ നമ്മൾ പഠിക്കേണ്ടതാണ്, ചർച്ച ചെയ്യേണ്ടതാണ്. അതിനെ പണ്ഡിതന്മാർ ജംഅ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ രൂപത്തിലാണ് റൂഹ് എഴുതപ്പെടുന്ന സമയം, ആ 120 ദിവസത്തിന്റെ കണക്ക്, 42 കണക്ക്, 40 പിന്നെ കണക്ക്, അതൊക്കെ പണ്ഡിതന്മാർ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വേറെ നമ്മൾ പഠിക്കേണ്ട സംഭവമാണ്. ഇനി മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാല്, ഈ ഹദീസ് അംഗീകരിക്കണം. ഇതാര് പറഞ്ഞു? ഇമാം അഹ്മദ് ബിനു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളൊക്കെ അംഗീകരിക്കണം. അതിനൊരു ഉദാഹരണം അദ്ദേഹം കൊണ്ടുവന്നു, ഏത്? സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസ്. ആ സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസാണ് ഇപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ളത്. ഈ രീതിയിൽ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് ഹദീസുകൾ അദ്ദേഹം പറഞ്ഞല്ലോ, ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ. ഇതേപോലെ തന്നെ ആശയം വരുന്ന മറ്റൊരു ഹദീസാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജനാസ മറമാടി സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ സഹാബത്ത് ഉണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വടി കൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് കുറച്ച് കാര്യങ്ങൾ നിലത്ത് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞത്, മാ മിൻകും മിൻ അഹദിൻ മാ മിൻ നഫ്സിൻ മൻഫൂസ ഇല്ല വഖദ് കതബല്ലാഹു മകാനഹ മിനൽ ജന്നതി വന്നാർ. അതിൽ കറക്റ്റ് ആയിട്ട് തന്നെ ഒന്നുണ്ട്, ആ ജനാസ മറമാടിയതിനു ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാളും തന്നെ ഇല്ല, ഇല്ല വഖദ് കതബല്ലാഹ് അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അതാണ് ഖദർ. എന്ത്? മക്കാനഹ അവന്റെ സീറ്റ്, മിനൽ ജന്നത്തി വന്നാർ നരകത്തിലാണോ സ്വർഗത്തിലാണോ, ആ സീറ്റ് അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അങ്ങട്ടെ എത്തുള്ളൂ. അത് ഒരു ദിറാഖ് മാത്രമുള്ളെങ്കിലും അള്ളാഹിന്റെ കിതാബ്, ആ കിതാബത്തിൽ എന്താണോ അതനുസരിച്ചിട്ടേ ആവുള്ളൂ. എന്നിട്ട് ഹദീസ് അങ്ങനെ വളരെ ഇതായിട്ടുള്ള ഒരു ഹദീസാട്ടോ, ദീർഘമായിട്ടുള്ള ഹദീസാണ്. ഇത് പറഞ്ഞ സന്ദർഭത്തിൽ സഹാബത്ത് ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, നമുക്കൊക്കെ ഉണ്ടാകുന്നൊരു ചോദ്യം, യാ റസൂലല്ലാഹ് അല്ലാഹു റസൂലെ അഫലാ നംകുസു അലാ കിതാബിന വനദഉൽ അമല. പല റിവായത്തുകൾ വന്നിട്ടുണ്ട്, എങ്കിലും നമുക്ക് നമ്മളെ കിതാബിന് കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ നമ്മൾ അമല് ചെയ്യുന്നത്? നമുക്ക് തവക്കുലാക്കിയിട്ട് ഇരുന്നാ പോലെ, സ്വർഗനരക അല്ലാഹ് തീരുമാനിച്ചിട്ടുണ്ട്. വനദഉൽ അമല, അമല് എന്തിനാ നമ്മൾ ചെയ്യുന്നത്? അമല് ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം അത് ആദ്യം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ അമല് ചെയ്യണേ? ആ രേഖപ്പെടുത്തി വെച്ചത് സംഭവിക്കും എന്നുള്ളതാണ് സ്വാദിഖുൽ മസ്തൂഖിന്റെ ഹദീസിൽ വന്നത്. അതെന്തൊരു ദുരന്ത, 90 വരെ ഒരാള് സ്വർഗത്തേക്ക് പോകേണ്ട, 91 വയസ്സാണ് ഒരാളുടെ ആയുസെങ്കിൽ 90 വരെ അയാള് സ്വർഗത്തിലേക്ക് പോകേണ്ട അമലുകൾ, 91 വയസ്സിൽ പിന്നെ അയാൾ നരകത്തേക്ക് പോകേണ്ട അമല് ചെയ്തിട്ട് അയാൾ നരകത്തേക്ക് പോവുക. അല്ല രേഖപ്പെടുത്തിച്ചുള്ളത് അങ്ങനെയാണ്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, എന്ത്, നമുക്ക് അമല് ചെയ്യേണ്ട കാര്യം എന്താ, ഇതിനെ തവക്കലാക്കിയ പോരെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു? അത് പറ്റൂല, ഈ അമലോ നിങ്ങൾ അമല് ചെയ്യണം. ഫകുല്ലു മുയസ്സറുൽ ലിമാ ഖുലിഖല, നിങ്ങൾ ഓരോരുത്തരും ഏതൊന്നിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത് അതിലേക്ക് എളുപ്പമാക്കി കൊടുക്കപ്പെട്ടു. എന്തിനു വേണ്ടിയിട്ടാണോ സൃഷ്ടിക്കപ്പെട്ടത്? എന്നിട്ട് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു, സ്വർഗത്തിലേക്കുള്ള ആളാണോ അല്ലാഹ് ആ മാർഗം എളുപ്പമാക്കി കൊടുക്കും, നരകത്തിലേക്കുള്ളതാണോ അല്ലാഹ് ആ മാർഗമാണ് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് ഖുർആനിലൊരു ആയത്ത് ഓതി കൊടുത്തു, അമ്മാമൻ അഅ്ത്വാ വത്തഖാ വസദ്ദഖ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ യുസ്റ കണ്ടോ, ഫസനയസ്സിറുഹു ലിൽ യുസ്റ വഅമ്മാമൻ ബഖില വസ്തഅന വകദ്ദബ ബിൽ ഹുസ്ന ഫസനയസ്സിറുഹു ലിൽ ഹുസ്റ. ഈ ആയത്ത് ഓതി കൊടുത്തു. അപ്പൊ അല്ലാഹ് എളുപ്പം നൽകുന്നതാണ്, അത് നമ്മൾ തെരഞ്ഞെടുക്കുന്നതിനനുസരിച്ച്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയണ്ട്. അപ്പോൾ ഇതാണ് ആ ഹദീസിൽ വളരെ വ്യക്തമായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോരുത്തരുടെയും മക്കാന് സീറ്റ്, അത് സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്നുള്ളത് അല്ലാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേപോലെ തന്നെ ആ വിഷയത്തിൽ വന്നിട്ടുള്ള മറ്റൊരു ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിലുള്ള ഹദീസാണ്, നമ്മളത് പഠിച്ചിട്ടുണ്ട്. നീ അള്ളാഹുവിനോട് സഹായം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്ക, ആ പറഞ്ഞിട്ടുള്ള ഹദീസ് ഉണ്ടല്ലോ. എന്നിട്ടാണെന്ന് പറഞ്ഞത്, ഈ ഉമ്മത്ത് ഒന്നടങ്കം നിനക്കൊരു ഉപകാരം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു, പക്ഷെ അത് അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് കിട്ടില്ല. അതേപോലെ തന്നെ നിനക്കൊരു ഉപദ്രവം ചെയ്യാൻ വേണ്ടി അവരെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചാലും ഒരു ഉപദ്രവം ചെയ്യാൻ കഴിയില്ല, അള്ളാഹ് രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ. അപ്പൊ ഇതൊക്കെ കള്ളാഖദറുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകളാണ്. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇനി ഈ ഹദീസിന്റെ ഒരു ചെറിയ വ്യാഖ്യാനം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇൻഷാല്ലാ അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഈ പറഞ്ഞതിന്റെ ആശയം എന്താണെന്ന് വേറെ ഹദീസിൽ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഒരാള് സ്വർഗത്തിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, പക്ഷെ ഒരു നിറ എത്തുന്നതിന്റെ മുമ്പ് അയാളെ നരകത്തിന്റെ അമലുകൾ ചെയ്യും, പിന്നെ അയാളെ നരകത്ത് പോവും, അതേപോലെ തന്നെ നേരെ തിരിച്ചും. അപ്പൊ ആ ഹദീസിന്റെ ആശയം എന്താണെന്നുള്ളത് വേറെ ഹദീസിൽ നമുക്ക് കാണാം. ആ ഒരു ആശയം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകണം. ഇനി നമുക്ക് വിശദീകരിക്കാനുള്ളത് അള്ളാഹുവിനെ റുഇയത്ത്, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുമായി ബന്ധപ്പെട്ട ഹദീസുകളാണ് ഇനി വിശദീകരിക്കാനുള്ളത് ഇതിന്റെ ബാക്കിയായിട്ട്. അപ്പോൾ ഇൻഷാല്ലാ തൽക്കാലത്തിനോട് നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുക, വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. ഉസൂൽ സുന്ന, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉസൂലുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലാക്കേണ്ടതാണ്. അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയമാണ്, ആദർശമാണ്. ഈ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷയങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് അമല് ചെയ്ത് ജീവിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. അറിഞ്ഞു മറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതന ഫിൽ ആഖിറതി ഹസനതന വഖിനാ അദാബന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയ്യാതിനാ ഖുർറത്ത അയ്നി വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. واخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمه الله. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب.